നിക്കി കിങ്സ്ലി പങ്കുവയ്ക്കുന്ന അസാധാരണ ജീവിതകഥ. സ്നേഹിച്ച മറിയത്തോട് കോപിക്കേണ്ടി വന്നപ്പോൾ, പാകിസ്ഥാനിലാണ് ഞാൻ ജനിച്ചത്. 4 വയസ്സിൽ ഞങ്ങളുടെ കുടുംബം ആഫ്രിക്കയിലേക്ക് പോയി. 2 ഇളയ സഹോദരിമാരാണ് എനിക്ക്. ഷിയ മുസ്ലിമുകളായിരുന്നു ഞങ്ങൾ. നല്ല മനുഷ്യരായിരിക്കാൻ മാതാപിതാക്കൾ പഠിപ്പിച്ചു. ആഫ്രിക്കയിൽ ജീവിതം വളരെ ലളിതമായിരുന്നു. പുസ്തക വായന ശീലമായതിനാൽ ഞാൻ ലോകം കണ്ടത് ആ പുസ്തകങ്ങളിലൂടെയാണ്. എല്ലാ വർഷവും ഞങ്ങൾ പാകിസ്ഥാനിൽ പോകുമായിരുന്നു. ഇടയ്ക്ക് അമേരിക്കയിലും പോകും. അവിടെ ബന്ധുക്കളുള്ളതിനാൽ അങ്ങനെ ഞാൻ ഹൈസ്കൂൾ ഗ്രാജുവേഷൻ പഠനത്തിന്റെ ആദ്യ വർഷത്തിലെത്തിയപ്പോൾ 16 വയസ്സിൽ മാതാപിതാക്കൾ എന്റെ വിവാഹം ഉറപ്പിച്ചു. എനിക്ക് കോളേജിൽ പോകണമെന്നെല്ലാം ആഗ്രഹിച്ചെങ്കിലും അത് അത്ര പ്രായോഗികമായിരുന്നില്ല. എന്നെ പാകിസ്ഥാനിൽ വിവാഹം കഴിപ്പിച്ച് കുടുംബം ആഫ്രിക്കയിലേക്ക് തിരികെ പോയി. ഞാൻ ഭർതൃഗൃഹത്തിൽ താമസം തുടങ്ങി. ഭർതൃവീട്ടുകാർ സുന്നി മുസ്ലിമുകളായിരുന്നു. അവരുടെയും എന്റെയും സംസ്കാരവും ജീവിതശൈലിയും തികച്ചും വ്യത്യസ്തം. അത് തന്നെ എനിക്ക് വലിയൊരു ഷോക്കായി. അവർക്ക് എന്നെ അംഗീകരിക്കാനും സാധിച്ചില്ല. തീർത്തും നിസ്സഹായയായ ഞാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു. വിവാഹമോചനം ഒരിക്കലും ചിന്തിക്കാനാവുമായിരുന്നില്ല. മൂത്ത മകളെ ഉദരത്തിൽ വഹിക്കുന്ന സമയത്ത് ഞാൻ ഖുർആൻ കൂടുതലായി വായിക്കാൻ തുടങ്ങി. അതിലെ മറിയത്തെക്കുറിച്ചുള്ള അധ്യായം ഞാൻ സ്ഥിരമായി വായിച്ചു. അത്രമാത്രം വിശുദ്ധിയുള്ള മറിയം എന്നെ വല്ലാതെ ആകർഷിച്ചു. അപ്പോഴെല്ലാം ദൈവത്തോടുള്ള എന്റെ പ്രാർത്ഥന എന്നെ അവിടെ നിന്ന് രക്ഷിക്കണേയെന്നതായിരുന്നു. പ്രാർത്ഥനയുടെ ഒടുവിൽ ഞങ്ങൾ ഭർത്താവും മക്കളും ഒന്നിച്ച് മിഡിൽ ഈസ്റ്റിലേക്ക് പോകാൻ തീരുമാനമായി. അവിടെ വെച്ച് 2 മകൻ ജനിച്ചു. പക്ഷെ ജീവിതം വളരെ ദുസ്സഹമായി. എനിക്ക് പലപ്പോഴും ആത്മഹത്യാ പ്രവണത പോലുമുണ്ടായി. ന്യൂയോർക്കിൽ അമേരിക്കയിലെത്തിയാൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു. ഒടുവിൽ പിതാവ് എൻ്റെ അവസ്ഥ മനസ്സിലാക്കി മക്കൾക്കും എനിക്കും അമേരിക്കയിലെത്താൻ ഫ്ലൈറ്റ് ടിക്കറ്റിനുള്ള തുക അയച്ചു തന്നു. എങ്ങനെയോ ഫ്ലൈറ്റ് കയറി ഞങ്ങൾ ന്യൂയോർക്കിലെത്തി. വല്ലാത്ത ഒരു രക്ഷപ്പെടലായിരുന്നു അത്. ന്യൂയോർക്കിൽ ജോലി കണ്ടെത്താൻ അങ്കിൾ സഹായിച്ചു. അങ്കിൾ തന്നെയാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ചതും. ന്യൂയോർക്കിൽ തന്നെ ആദ്യത്തെ അപ്പാർട്ട്മെന്റും കാറും സ്വന്തമായി. അപ്പോഴെല്ലാം ദൈവം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അള്ളായെ പ്രീതിപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു. വളരെ ഭക്തിയായ ഒരു മുസ്ലിം ആയിരുന്നതിനാൽ റമദാൻ വ്രതം എടുത്തു. ഖുർആൻ ഓതി 5 നിസ്കരിച്ചു. മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ അവർക്കായി ഞാനൊരു ഖുർആൻ അധ്യാപകനെ ഏർപ്പാടാക്കുക പോലും ചെയ്തു. 15 വർഷത്തോളമായി എന്നെ രക്ഷിക്കാൻ ഞാൻ അള്ളായോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമേരിക്കയിൽ സ്വതന്ത്രമായ ജീവിതം ലഭിച്ചതോടെ എന്റെ പ്രാർത്ഥനാ ശൈലി മാറി. അങ്ങ് ആരാണെന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി. കാരണം സത്യം എന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ദൈവവുമായുള്ള ബന്ധത്തിന് ഇനിയും ആഴങ്ങളുണ്ടെന്നും അതിലേക്ക് പോകണമെന്നും എനിക്കറിയാമായിരുന്നു. അതിനാൽ ഏറെ നേരം നിസ്കാരപ്പായയിൽ കുനിഞ്ഞുകിടന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് മുന്നിലൊരു മതിൽ ഉള്ളതുപോലെയാണ്. അവിടെ ഇരുട്ടായിരുന്നു. മറുപടിയായി ലഭിച്ചതോ നിശബ്ദതയും. വിശ്വാസത്തിലും ആത്മീയതയിലും ആഴപ്പെടാൻ ഞാൻ പുസ്തകങ്ങൾ തേടിയെങ്കിലും അത്തരം ഗ്രന്ഥങ്ങളൊന്നും കിട്ടിയില്ല. അസ്വസ്ഥതയുളവാക്കിയ ദേവാലയം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു ടൂറിസ്റ്റ് സ്ഥലം എന്ന നിലയിൽ നഗരത്തിലെ സെന്റ് പാട്രിക് കത്തീഡ്രൽ പോയി. അവിടെയുണ്ടായിരുന്ന യേശുവിന്റെ സ്റ്റൈൻ ഗ്ലാസ് ചിത്രത്തിൽ നിന്ന് ഈശോ എന്നെ തീവ്രമായി നോക്കുന്നതുപോലെ തോന്നി. ആ അനുഭവം എനിക്ക് അസ്വസ്ഥതയാണ് സമ്മാനിച്ചത്. അതിനാൽ തന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി. പുറത്ത് ഒരു കടയിൽ മക്കളോടൊപ്പം നിൽക്കുമ്പോൾ വളരെ മധുരമായ ഒരു സ്വരം, "തിരികെ വാ." ഞാൻ തിരിച്ചറിഞ്ഞു അത് മറിയമാണ്. എനിക്ക് അവൾ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പിന്നിൽ മറിയത്തിന്റെ നാമത്തിലുള്ള ചാപ്പലിലേക്കാണ് അവൾ എന്നെ വിളിച്ചത്. എനിക്ക് അവളെ നിഷേധിക്കാനായില്ല. കാരണം മറിയത്തോട് എനിക്ക് അത്രമാത്രം അടുപ്പമുണ്ടായിരുന്നു. പിന്നീട് ഇടയ്ക്കിടെ ഞാൻ അവിടെ പോകാൻ തുടങ്ങി. ഈ സംഭവമുണ്ടായത് വസന്തകാലത്താണ്. അത് കഴിഞ്ഞ് വന്ന റമദാൻ നോമ്പും ഞാൻ അനുഷ്ഠിച്ചു. നാളുകൾക്കകം ആ ഡിസംബർ മാസം എത്തി. ആദ്യ ആഴ്ചയിൽ ഒരു ദിവസം എനിക്കൊരു പ്രത്യേക അനുഭവം. ഞാൻ ഗാഢമായ ഉറക്കത്തിലായിരുന്ന സമയത്ത് ആരോ എന്നെ മൃദുവായി തട്ടി വിളിക്കുന്നത് പോലെ ഞാൻ പകുതി ഉണർവിലായി. നേരം പുലരുന്നതേയുള്ളൂ. എന്റെ കിടക്കിക്കരികിൽ യേശുവും മറിയവും നിൽക്കുന്നു. ഞാൻ സ്വർഗത്തിലായിരിക്കുന്നതുപോലെ ഒരു അനുഭവം. ശരീരം കിടക്കയിലാണെങ്കിലും സന്തോഷം കൊണ്ട് എന്റെ ആത്മാവ് നൃത്തം വയ്ക്കുന്നു. എന്നിലേക്ക് ഒരു വെളിച്ചം അലിഞ്ഞു ചേർന്നു. എന്റെ ജീവിതത്തിന്റെ ആദ്യ നിമിഷം മുതൽ സകലതും ഞങ്ങൾ സംസാരിച്ചു. പിറ്റേന്ന് മുതൽ ഞാൻ ആളാകെ മാറിയതുപോലെ. ആ ദൈവിക സാന്നിധ്യം എന്നെ വലയം ചെയ്യുന്ന കുമിള പോലെ സദാ കൂടെ നിന്നു. പക്ഷെ എന്റെ ബുദ്ധി ഇവയോടെല്ലാം തർക്കിച്ചുകൊണ്ടിരുന്നു. എവിടെ പോയാലും അന്നു മുതൽ ഞാൻ എല്ലാ ക്രൈസ്തവ അടയാളങ്ങളും ശ്രദ്ധിച്ചു തുടങ്ങി. ദേവാലയങ്ങൾ, കുരിശുകൾ എല്ലാം. അതുവരെ അന്ധയായിരുന്നാലെന്നോണം ഒന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. സ്ഥിരമായി പോയിരുന്ന വഴിയിൽ അത്രമാത്രം ദേവാലയങ്ങൾ ഉണ്ടായിരുന്നെന്ന് അപ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ. പിന്നീട് എവിടെ പോയാലും ദേവാലയങ്ങളിലേക്ക് എന്റെ ശ്രദ്ധ ആകർഷിക്കപ്പെടും. അവിടുത്തെ കുരിശിൽ ഒരു പ്രകാശമുള്ളതുപോലെ അനുഭവപ്പെടും. ഒരു കടയിൽ പോയാൽ അവിടെ ഇരിക്കുന്ന ബൈബിളിലേക്കോ മറ്റ് ക്രൈസ്തവ രൂപങ്ങളിലേക്കോ ആണ് ശ്രദ്ധ പോവുക. അതിനു ചുറ്റും പ്രകാശവും കാണാം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതോടെ എനിക്കാകെ അസ്വസ്ഥതയായി. ഞാൻ അള്ളായോട് സ്വയം വെളിപ്പെടുത്താൻ പ്രാർത്ഥിച്ചിട്ട് ക്രൈസ്തവ കാര്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? മാത്രവുമല്ല, സ്വപ്നത്തിൽ ലഭിക്കുന്നതെല്ലാം മറിയത്തിൻ്റെയും യേശുവിൻ്റെയും ദർശനങ്ങളാണ്. ഞാൻ കാണുന്ന യേശു അനിഷേധ്യമായ ദൈവിക ശക്തിയും അധികാരവുമുള്ള ജീവിക്കുന്ന ഒരാളാണ്. എന്റെ വിശ്വാസപ്രകാരം അള്ള ഏകനാണ്. അവിടത്തേക്ക് പുത്രനില്ല, ഈസ പ്രവാചകൻ മാത്രമാണ്. എനിക്കുണ്ടാകുന്ന അനുഭവങ്ങളാകട്ടെ അപ്രകാരമല്ലതാനും. ഇന്റർനെറ്റിൽ ക്രൈസ്തവീകതയെക്കുറിച്ച് സെർച്ച് ചെയ്യാനോ ബൈബിൾ വായിക്കാനോ ധൈര്യപ്പെട്ടുമില്ല. അതെന്നെ വഴിതെറ്റിക്കുമെന്ന് ഞാൻ ഭയന്നു. ഇതിൽ മറിയം എന്നെ പല ക്രൈസ്തവ കേന്ദ്രങ്ങളിലേക്കും ആകർഷിച്ചു. അവിടെ പോകാതിരിക്കാനാവുന്നുമില്ല. ഈ ദർശനങ്ങളും സ്വപ്നങ്ങളും എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതി എന്നായി എൻ്റെ ചിന്ത. ഇപ്രകാരം ഒന്നര വർഷം കടന്നുപോയി. മറിയത്തോട് കോപിച്ച ദിവസം. ഒരു ദിവസം പലപ്പോഴും ഉണ്ടാകാറുള്ളതുപോലെ മറിയത്തിൻ്റെ എതിർക്കാനാവാത്ത പ്രേരണയിൽ തുറസായ സ്ഥലത്തുള്ള ഒരു ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രത്തിലെത്തി. ആശയക്കുഴപ്പങ്ങളാൽ പഴയ ഇസ്ലാം മതത്തിലേക്ക് തിരികെ പോകണമെന്ന് ചിന്തിച്ചിരുന്ന ഞാൻ അവിടെയുള്ള മറിയത്തിൻ്റെ രൂപത്തിന് മുൻപിൽ ചെന്ന് കോപത്തോടെ ചോദിച്ചു, നിനക്കെന്നിൽ നിന്ന് എന്താണ് വേണ്ടത്? നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ ഒരു കൈ പതിക്കുന്നത് ഞാൻ അറിഞ്ഞു. ആ കൈകൾ എന്നെ തിരിച്ചു നിർത്തി. നോക്കിയപ്പോൾ അവിടെ കണ്ടത് യേശുവിൻ്റെ രൂപമാണ്. എനിക്കതിലേക്ക് നോക്കാതിരിക്കാനാവുമായിരുന്നില്ല. ഞാൻ ഉരുകിപ്പോകുമെന്ന് തോന്നി. എനിക്കാകെ അനുഭവപ്പെട്ടത് സ്നേഹം മാത്രമാണ്. ഞാൻ മറിയത്തോട് എന്നിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നെ അവളുടെ മകനിലേക്ക് തിരിച്ചു. അങ്ങനെ ഞാൻ ആ ദേവാലയത്തിൽ എല്ലാ ദിവസവും പോകാൻ തുടങ്ങി. പിന്നീട് മറിയത്തിനരികിലേക്കല്ല, ഈശോയുടെ രൂപത്തിനരികിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. സ്വന്തം ഹൃദയം ചൂണ്ടിക്കാണിക്കുന്ന രൂപത്തിന് മുന്നിലേക്ക്. അവിടെ ഞാൻ മണിക്കൂറുകളോളം ചിലവഴിക്കും. ഞാൻ അവനെ തിരസ്കരിക്കാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് അവനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നില്ല. ഞാൻ അവനിലേക്ക് അത്രമാത്രം ആകർഷിക്കപ്പെട്ടിരുന്നു. സ്വപ്നങ്ങൾ അപ്പോഴും എന്നെ പിന്തുടർന്നു. സ്നേഹം കൊണ്ട് മരിച്ചു പോകുമോ എന്ന് തോന്നുന്നത്ര തീവ്രമായി സ്നേഹിക്കപ്പെടുന്ന സ്വപ്നങ്ങൾ. ഒടുവിൽ ജോലിസ്ഥലത്തെ ക്രിസ്ത്യൻ കൂട്ടുകാരിയോട് ഞാൻ ഈ അനുഭവങ്ങൾ പങ്കുവച്ചു. ഓ, നീ എത്ര അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്നായിരുന്നു അവളുടെ പ്രതികരണം. എനിക്കാണെങ്കിൽ ഇതെല്ലാം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹം. നീ എൻ്റെ ദേവാലയത്തിൽ വരണം, അവൾ ആവശ്യപ്പെട്ടു. ഞാനതിന് തയ്യാറായിരുന്നില്ല, പക്ഷേ എല്ലാ അനുഭവങ്ങളും തുടർന്നുകൊണ്ടിരുന്നു. ശേഷം അടുത്ത ലക്കത്തിൽ.